of Ephesians. We are in Ephesians chapter 6. For those of you who come for the first time, we study the scriptures book by book and verse by verse. And now we are studying the book of Ephesians. Ephesians chapter 6 verses 1 to 4 is the text that we will go through this evening.
ആദ്യമായിട്ട് കടന്നു വന്നവരുടെ അറിവിലേക്കായിട്ട് ഇവിടെ നമ്മുടെ ദൈവവചനം പഠിക്കുന്നത് പുസ്തകം പുസ്തകമായിട്ടും വാക്യമായിട്ടും ആകുന്നു. ഇന്നത്തെ നമ്മുടെ വേദപഠനത്തോടുള്ള ബന്ധത്തിൽ എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം.
Ephesians 6:1-4. Children, obey your parents in the Lord, for this is right. Honor your father and mother. This is the first commandment with a promise, that it may go well with you and that you may live long in the land. Fathers, do not provoke your children to anger, but bring them up in the discipline and instruction of the Lord.
മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലയവണ.
Father in heaven, we thank you once again that we can come before your throne by the blood of Jesus Christ your son.
സ്വർഗസ്വപിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ, അവിടുത്തെ കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ അവിടുത്തെ പുത്രന്റെ വിലയേറിയ രക്തം മുഖാന്തരം ഞങ്ങൾക്ക് സഹായിച്ചു തോർന്ന നിങ്ങളുടെ
സ്തോത്രം.
അവിടുന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവായിരിക്കാൽ
സ്തോത്രം.
കർത്താവേ, അവിടുന്ന് സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയുടെ വരപ്പിലേക്ക്, മഹത്വം വെടിഞ്ഞ് ഈ ഭൂമിയുടെ വരപ്പിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിക്കുവാൻ ഇടയായതോർത്ത് സ്തോത്രം.
Thank you that our sins are forgiven by the blood shed for us and our names written in the book of life.
കർത്താവേ, അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ വിലയേറിയ രക്തം ഞങ്ങളുടെ പാപത്തിന് പ്രായശ്ചിത്തമായി തീരുകയും ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയും ചെയ്തതോർന്ന് നന്ദിയോടെ സ്തുതി. അവിടുന്ന് ദാനമായി നൽകിയിരിക്കുന്ന ആത്മാവിനായിട്ട് നന്ദിയോടെ
സ്തോത്രം.
കർത്താവേ, ഞങ്ങളെ സകല സത്യത്തിലേക്കും അവിടുന്ന് നയിക്കുമാറാണ് ഇത് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
So this evening as we meditate on your word, we pray that you will write your word upon our minds and our hearts and help us to perceive, give us understanding of truth.
കർത്താവേ, ഈ സായാഹ്നത്തിൽ ഞങ്ങൾ നിന്റെ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ബുദ്ധിയുപദേശം നൽകി കർത്താവേ, അവിടുത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ അവതനത്തെ എഴുതി തരികയും ഞങ്ങളെ അതിൽ പ്രകാരമായിരിക്കാൻ അവിടുന്ന് കൃപ നൽകി സഹായിക്കുകയും ചെയ്യണമെന്ന്
പ്രാർത്ഥിക്കുന്നു. And come and minister to us in Jesus' name we pray.
അതിന്റെ എല്ലാവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും കർത്താവേ ഞങ്ങളെ സംരക്ഷിക്കുകയും അവിടുന്ന് ഞങ്ങളോട് കർത്താവേ വചനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യുമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആമേൻ.
Human society today is full of bitterness. There is hatred, there is division, there is rebellion.
മനുഷ്യ സമൂഹം ഇന്ന് നാം കാണുന്നത് വളരെയധികം കയ്പും വെറുപ്പും വിഭാഗീയതയും എതിർപ്പുമൊക്കെ നിലനിൽക്കുന്നതായിട്ടാണ്. പല ഭവനങ്ങളിലും ഇന്ന് ഭാര്യ ഭർത്താക്കന്മാര് വേർപെട്ട് ജീവിക്കുന്ന അവസ്ഥ.
Children are rebelling against their parents.
മക്കള് മാതാപിതാക്കളോട് എതിർപ്പുള്ളവരായിട്ട് നിൽക്കുന്നു.
In the workplace, employers are seeking for ways to avoid hartals and bans.
ജോലി സ്ഥലങ്ങളില് ജോലിക്കാര് ഹർത്താലും ബന്ധുവും ഒക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു.
And those who are employed have formed unions to protect themselves and to fight against exploitation.
ജോലി സ്ഥലത്ത് തന്നെ ആയിരിക്കുന്ന ജോലിക്കാര് അവർക്ക് സംഘടന ഉണ്ടാക്കി അവരെ തന്നെ സംരക്ഷിക്കുന്നതിലൂടെയും അവരെ ചൂഷണം ചെയ്യുന്നവരോട് എതിർക്കുന്നതിനും ഒക്കെയും പരിശ്രമിക്കുന്നു.
And in the process they also exploit other people.
ഈ പ്രക്രിയ ചെയ്യുന്നതിലൂടെ അവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു.
So in society today we have tried many things. We have tried education. We have tried legislation. And every other approach to solve the problems of society. But nothing seems to be working.
എന്നാൽ ഈ സമൂഹത്തിൽ ഇന്ന് വിദ്യാഭ്യാസത്തിലൂടെയും നിയമ നടപടികളിലൂടെയും ഒക്കെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അതൊന്നും പ്രാവർത്തികമായി കാണുന്നില്ല.
According to God's word, the only solution to the antagonisms in the home and in society is regeneration, a change of the human heart.
ദൈവത്തിന്റെ വചനപ്രകാരം സമൂഹത്തിലുള്ള ഈ എല്ലാ എതിർപ്പുകളുടെയും ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഹൃദയത്തിനുണ്ടാകുന്ന ഒരു രൂപാന്തരം മാത്രമാണ്.
This regeneration is a new heart from God and a submission to the Lord Jesus Christ and to one another.
ഈ രൂപാന്തരം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നൊരു പുതിയ ഹൃദയം പ്രാപിച്ച് ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ടവരായും തമ്മിൽ തമ്മിൽ അന്യോന്യം അർപ്പണമുള്ളവരുമായിട്ടായിരിക്കുക
എന്നുള്ളതാണ്.
മനുഷ്യ ഹൃദയം കപടവും കാപട്യവും നിറഞ്ഞതാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം
ഓർപ്പിക്കുന്നു. We cannot change our lives.
ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയത്തെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ മാറ്റപ്പെടുത്തുവാൻ കഴിയില്ല.
When a person trusts in the Lord Jesus Christ as his savior and Lord,
കർത്താവായ യേശുക്രിസ്തുവിനെ ഒരുവൻ രക്ഷിതാവും കർത്താവുമായിട്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ,
God gives the person a new heart.
ആ വ്യക്തിക്ക് ദൈവം ഒരു പുതിയ ഹൃദയമാണ് നൽകുന്നത്.
A new heart I will give you, a new spirit I will put within you. I'll take away your heart of stone and I'll give you a heart of flesh.
നിന്റെ കല്ലു പോലെയുള്ള ഹൃദയത്തെ മാറ്റി ഞാൻ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും നൽകും എന്നാണ് ദൈവവാക്യം.
And this promise is fulfilled the moment you put your trust in Jesus.
യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ആ നിമിഷം തന്നെ ആ ഈ പ്രവചനം നിവൃത്തിയാകുകയാണ്.
Because Jesus alone can forgive you of your sins.
നിങ്ങളുടെ പാപത്തിന്റെ ക്ഷമ നൽകുവാനായിട്ട് യേശുക്രിസ്തുവിന് മാത്രമേ
സാധ്യമാകുകയുള്ളൂ.
അതുകൊണ്ടാണ് അവൻ ഈ ഭൂമിയുടെ വരപ്പിലേക്ക് കടന്നു വരികയും ക്രൂശുമരണം പ്രാപിക്കുകയും, അതുകൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ലളിതമായി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്, ബന്ധത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. നിങ്ങൾ ഒരു പുതിയ ഹൃദയത്തെയാണ് പ്രാപിക്കുക. ഒരിക്കൽ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ
regeneration has taken place within the person.
ആ ഒരു വ്യക്തിയിൽ ഒരു പുതിയ രൂപാന്തരത്തിന്റെ അവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ,
and you begin to know the will of God for your life.
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും.
God's word becomes real. You begin to understand the word of God.
ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് അത് യാഥാർത്ഥ്യമായി തീരുകയും അതിലെ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
And the Holy Spirit of God who lives in you because you have received a new heart will lead you into all truth.
നിങ്ങൾ ഒരു പുതിയ ഹൃദയം പ്രാപിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിത നിങ്ങളിൽ വസിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ആത്മാവിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നയിക്കുവാനും കഴിയും.
What is God's program for this world?
ഈ ലോകത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്?
God's program is to gather together in one all things in Christ.
ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി.
Ephesians chapter 1 verse 10.
എഫേസ്യ ലേഖനം 1 അധ്യായം അതിന്റെ 10 വാക്യം.
As a plan for the fullness of time to unite all things in him, things in heaven and things on earth.
അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട്.
That means God in his perfect will and time will see to it that he brings cosmos into this world of chaos.
അതിന്റെ അർത്ഥം ദൈവം തന്റെ സമയത്ത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈ വികലമായിരിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും.
Today man has become worse than a beast.
ഇന്ന് മനുഷ്യൻ മൃഗങ്ങളെക്കാളിൽ വളരെ മോശമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്.
But into this chaotic world God will bring cosmos.
നല്ല ഈ മോശപ്പെട്ടതായിട്ടുള്ള ഈ ലോകത്തിലേക്ക് ദൈവം തന്റെ പ്രപഞ്ചത്തെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും.
That is why Jesus left glory. That is why he came and he died and he rose again.
അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ മഹത്വമൊക്കെയും വെടിഞ്ഞ് ഈ ഭൂമിയുടെ വരപ്പിലേക്ക് കടന്നു വരികയും ക്രൂശുമരണം പ്രാപിക്കുകയും ചെയ്തു.
And that is why God has chosen us his church to be in his program.
അതുകൊണ്ടാണ് ദൈവം നമ്മെ, അതായത് തന്റെ സഭയെ ഈ തന്റെ പദ്ധതിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു.
Now for this to happen, the apostle Paul tells us that there needs to be spiritual harmony within the body of the church.
നല്ലത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തന്റെ സഭയിൽ ഒരു ആത്മീയ കൂട്ടായ്മയുടെ ഐക്യതയുടെയും അവസ്ഥ ഉണ്ടായിരിക്കണം.
Spiritual harmony within this body, the church.
ഈ ആത്മീയമായിട്ടുള്ള ഐക്യത ഈ തന്റെ ശരീരത്തിൽ അവന്റെ ശരീരത്തിലാണ് തന്റെ സഭയിലാണ് ആരംഭിക്കുന്നത്.
And this spiritual harmony begins in the lives of believers who are submitted to the lordship of Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളിലാണ് ഇത് പ്രാരംഭമായി കാണേണ്ടത്.
And when we are submitted to the lordship of Jesus Christ, we are controlled or filled with the Holy Spirit.
ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനാലുള്ള നടത്തിപ്പും ആത്മാവിന്റെ നിറവുമാണ് പ്രാപിക്കുന്നത്. അതിന്റെ ഫലം എന്താണ്?
Our homes change.
നമ്മുടെ ഭവനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും.
Our lives change, therefore our homes change.
നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഭവനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും.
And homes become heaven on earth.
കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമായി തീരും.
In Ephesians chapter 6 verses 1 to 4.
എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്ത്
പോൾ അഡ്മോണിഷസ് ടു ഗ്രൂപ്സ് ഓഫ് ബിലീവേഴ്സ് അബൌട്ട് ഹൗ ദേ കുഡ് ഹാവ് ഹാർമണി ഇൻ ക്രൈസ്റ്റ്.
പൗലോസ് അപ്പോസ്തലൻ രണ്ട് വിശ്വാസ കൂട്ടത്തെയാണ് ശാസിക്കുന്നത്, അവിടെ എങ്ങനെ ക്രിസ്തുവിൽ ഐക്യതയുള്ളവരായി തീരുവാൻ കഴിയുമെന്നുള്ളത്.
ഫസ്റ്റ് ഹീ ഈസ് സ്പീക്കിംഗ് ടു ബിലീവിംഗ് ചിൽഡ്രൻ.
ഒന്നാമത് വിശ്വാസികളായിട്ടുള്ള കുട്ടികൾ കുഞ്ഞുങ്ങളോടാണ് പറയുന്നത്.
ഇൻ എഫേസ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 1 ടു 3.
എഫേസ്യലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ.
Then in Ephesians chapter 6 verse 4 Paul is speaking to believing fathers.
എഫേസ്യലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് സംസാരിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള പിതാക്കന്മാരോടാണ്.
Now we need to take note here that the apostle did not tell the parents to admonish the children.
പൗലോസ് അപ്പോസ്തലന് ഇത് പറയുന്നതിലൂടെ പിതാക്കൻ മക്കളെ കുറിച്ച് ശാസിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്.
He is not telling the parents to admonish the children. Paul admonished the children directly by himself.
പൗലോസ് തന്നെ കുട്ടികളെ നേരിട്ട് ശാസിക്കുകയാണ്.
Ephesians 6 1 to 3.
എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ.
He is speaking to the children.
ഈ കുട്ടികളോടാണ് പൗലോസ് സംസാരിക്കുന്നത്.
He is saying, children, obey your parents in the Lord, for this is right. Honor your father and mother. This is the first commandment with a promise. That it may go well with you and that you may live long in the land.
മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ
കൽപ്പനയാകും.
ഈ ലേഖനം വായിക്കുന്നതിനുള്ള സമയത്തും കൂട്ടായ്മയുടെ മധ്യേ കുട്ടികൾ ഉണ്ടായിരുന്നു.
So he is directly speaking to the children.
പൗലോസ് അപ്പോസ്തലൻ നേരിട്ട് കുട്ടികളോ കുഞ്ഞുങ്ങളോടാണ് സംസാരിച്ചിരുന്നത്.
Now did they understand all that Paul said?
പൗലോസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടോ?
They really don't know.
അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയില്ല.
But I have a clue here that it is important that children remain in the congregation when God's word is spoken.
എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥലത്ത് കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം
ഉണ്ടായിരിക്കണമെന്നാണ്.
നേരത്തെ പാസ്റ്റർ പോയിരുന്നതിലുള്ള സഭയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇവിടെ പ്രാസംഗികർ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴത്തേന് കൊച്ചു കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അത് ശരിയായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് എനിക്ക്
തോന്നുന്നത്.
എന്തെന്നാൽ ഈ ലേഖനങ്ങൾ ആദിമകാലത്ത് സഭയിൽ
വായിക്കുന്നുണ്ടായിരുന്നു.
നാം കാണുന്നത് പൗലോസ് അപ്പോസ്തലന് കുഞ്ഞുങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിനെന്ന്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവര് ദൈവവചനം കേട്ട് വളർന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രായത്തിൽ ദൈവം അവരോട് നേരിട്ട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് അനുഭവിക്കാൻ. അവർക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ഒരു പ്രത്യേക സമയത്ത് അവർക്ക് അത് മനസ്സിലാകുവാനായിട്ട്
തുടങ്ങും.
ഇതിന്റെ മറ്റൊരു ചോദ്യം, നമുക്ക് ഇത് പൗലോസ് പറയുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്? ക്രിസ്തീയ വിശ്വാസികൾ കുടുംബമായിട്ട് പൊതുവായിട്ടുള്ള ആരാധനയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഭവനത്തിലായിരിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് ദൈവവചനത്തെ പങ്കുവയ്ക്കേണ്ടതായിട്ട് വിശദീകരിക്കുന്നതായിട്ടുണ്ട്.
എന്നാൽ
ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നേരിട്ട് മക്കളെ ശാസിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ് മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 4 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്.
ഇൻ ദ ക്രിസ്ത്യൻ ഹോം വേർ പേരന്റ്സ് ആൻഡ് ചിൽഡ്രൻ ആർ ബിലീവേഴ്സ് Children ought to obey their parents.
അമ്മയപ്പന്മാരും മക്കളും വിശ്വാസികളായിട്ട് ആയിരിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങളിൽ തീർച്ചയായിട്ടും മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്.
Why should they obey?
എന്തുകൊണ്ടാണ് അവർ അനുസരിക്കേണ്ടത്?
Paul gives four reasons.
നാല് കാരണങ്ങളാണ് പൗലോസ് പറയുന്നത്.
Number one, he says, parents and children are believers. Therefore, obey your parents.
ഒന്നാമത്തെ കാരണം അമ്മയപ്പന്മാരും മക്കളും വിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ അവർ അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടത്.
എഫേസ്യർ
ലേഖനം 6:1 ഒന്നാം വാക്യം.
Children, obey your parents in the Lord, for this is right.
മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ.
That means this is an application of the theme for the entire section.
ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുടേതായിട്ടുള്ള കാതലായിട്ടുള്ള ഒരു ഭാഗമാണ്.
The theme is submitting yourselves one to another in the fear of God. Ephesians 5:21.
എഫേസ്യലേഖനം.
That's the theme for the whole section. Submitting yourselves one to another in the fear of God.
എഫേസ്യലേഖനം 5:21 വാക്യമാണ് അതിന്റെ കാതലായിട്ടുള്ള ഭാഗം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ.
So Paul is saying Ephesians 6:1. Children, obey your parents in the Lord, for this is right.
അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 6:3 വാക്യത്തിൽ പറയുന്ന, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ.
You see, when a person becomes a Christian, he is not released from the normal obligations of life.
ഒരു വ്യക്തി ക്രിസ്തു വിശ്വാസിയായി തീരുമ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള തന്റെ ജീവിതത്തിലെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ സ്വതന്ത്രനാവുക എന്നല്ല എന്റെ അർത്ഥം.
His faith in Christ should make him a better child in the home.
ക്രിസ്തുവിലുള്ള അവന്റെ വിശ്വാസം ഒരു െ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭവനത്തിൽ ഒരു നല്ല അവന്റെ ഉത്തമമായിട്ടുള്ള ഒരു ജീവിതത്തിന് മുഖാന്തരമായി
തീർന്ന
കൊലോസിയർക്ക് എഴുതുന്നു, അപ്പോസ്തലനായ പൗലോസ് കൊലോസിയർക്ക് എഴുതുമ്പോഴത്തേക്ക് ഈ ഭാഗത്തെ കുറിച്ച് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നാം വായിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ.
For this is well pleasing unto the Lord.
ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ.
This is harmony in the home. The wife submits to the husband as unto Christ. The husband loves his wife even as Christ also loved the church. And the children obey their parents in the Lord.
ഇത് കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥയാണ്. ഭാര്യമാർ ഭർത്താക്കന്മാരെ കീഴ്പ്പെട്ടിരിക്കുകയും ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുകയും മക്കൾ കർത്താവിൽ തന്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത്.
Then what happens?
അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
The home becomes a beautiful, functional Christian home.
അങ്ങനെയുള്ള കുടുംബം പ്രാവർത്തികമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രവൃത്തിയുള്ള
കുടുംബമായിട്ടിരിക്കും.
ആ കുടുംബം സമൂഹത്തിന് ഒരു സാക്ഷ്യമുള്ളതായി
തീരും.
അങ്ങനെയുള്ള കുടുംബങ്ങളായി ഉള്ള ഒരു സഭയാകുമ്പോൾ സഭ ഈ സമൂഹത്തിന് വെളിച്ചം പകരുന്ന ഒന്നായി
തീരും.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ.
Believers.
ഇപ്പോൾ മറ്റൊരു ചോദ്യം, നിങ്ങളുടെ മാതാപിതാക്കന്മാർ വിശ്വാസികളല്ല എങ്കിൽ എന്താണ് ചെയ്യുക?
You must still obey them unless they tell you to do something which is unbiblical.
അപ്പോഴും നിങ്ങൾ ആ മാതാപിതാക്കളെ മാരെ അനുസരിക്കേണ്ടതുണ്ട്. ദൈവവചനപ്രകാരമല്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും അവരെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്.
Peter and John answered the Jewish leaders who told them not to speak and teach in the name of Jesus. And what did they say? In Acts chapter 4 verses 18 to 19, this is what we read. So Acts chapter 4 verses 18 to 19, so they called them and charged them not to speak or teach at all in the name of Jesus. But Peter and John answered them, whether it is right in the sight of God to listen to you rather than to God, you must judge.
യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പത്രോസിനോടും യോഹന്നാനോടും യഹൂദന്മാർ പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ മറുപടിയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:10 അതിന്റെ 18-19 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ.
Even if they are not believers, unless they tell you to do something which is unscriptural.
നിങ്ങളുടെ മാതാപിതാക്കന്മാർ വിശ്വാസികളല്ല എങ്കിലും എങ്കിൽ തന്നെയും അവരെ ദൈവവചന പ്രകാരമുള്ള അല്ലാത്ത കാര്യം പറയുന്നതിലല്ലാതെ മറ്റെല്ലാ കാര്യത്തിലും നാം കുഞ്ഞുങ്ങൾ അനുസരിക്കാൻ
ബാധ്യസ്ഥരാണ്. Who are unbelievers? What will happen to them?
അവിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കെന്താണ് അപ്പോൾ ഭവിക്കുന്നത്?
Parents will see the changes in the lives, the unbelieving parents, they will see the changes that have taken place in the lives of their children because of their commitment to Jesus.
അവിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായിട്ടുള്ള മക്കളുടെ അവരുടെ ജീവിതം ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള മാറ്റം അവർക്ക് കാണുവാൻ
കഴിയും.
അവർ തീർച്ചയായിട്ടും സ്വാഭാവികമായി നിങ്ങളെ കുറിച്ച് അവർ സന്തോഷമുള്ളവരായിരിക്കും. തീർച്ചയായിട്ടും ദൈവവചന പ്രകാരം അല്ലാത്ത ഒരു കാര്യവും നിങ്ങളെ ചെയ്യുവാനായിട്ട് അവർ നിർബന്ധിക്കുകയില്ല. അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രം അവനുസരിക്കാതെ ഇരുന്നാൽ
മതി.
ദൈവവചന പ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ പോലും അത് അനുസരിക്കുന്നില്ല എങ്കിലും നിങ്ങൾ അവരെ സ്നേഹിക്കുകയും അവരെ സകല കാര്യത്തിലും അവരോട് സ്നേഹത്തിൽ തന്നെ സത്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും.
So this is the first reason why parents and children who are believers, so how the children should obey the parents.
ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന നാല് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, നിങ്ങൾ അപ്പനമ്മമാരെ കർത്താവിൽ അനുസരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം.
The second reason why children should obey the parents, because obedience to parents is the right thing to do.
രണ്ടാമത്തെ കാരണം, അമ്മയപ്പന്മാരെ അനുസരിക്കുക എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമാണ്.
Ephesians 6 verse 1.
എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം.
Children, obey your parents in the Lord, for this is right.
മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ.
You see, there is an order in nature that is ordained by God.
പ്രകൃതിയാൽ തന്നെ നമ്മൾ കാണുന്നതായിട്ടുള്ള ചെറിയ കാര്യങ്ങളുണ്ട്, അത് ദൈവത്താൽ തന്നെ നിയോഗിതമായിട്ടിരിക്കുന്നതാണ്.
And this order of nature argues the rightness of an action.
പ്രകൃതിദത്തായുള്ള ഈ കാര്യങ്ങളൊക്കെയും അത് ദൈവത്താൽ നിയോഗിതമായതും അത് അതിന്റെ നീതി പ്രവൃത്തിയിലൂടെ നാം കാണിക്കേണ്ടതുമാകും.
Because it is the parents who brought the child into the world.
എന്തുകൊണ്ടെന്നാൽ മാതാപിതാക്കൾ മുഖാന്തരമാണ് മക്കൾ ഈ ലോകത്തിലേക്ക് വന്നത്.
And since parents have more knowledge and wisdom than the child,
മക്കളെക്കാൾ ഉപരിയായിട്ട് മാതാപിതാക്കൾക്ക് അറിവും വിവേകവും ഉള്ളതുകൊണ്ട്
it is right that the child obeys the parents.
അത് മാതാപിതാക്കളെ മക്കൾ അനുസരിക്കും എന്നുള്ളത് നീതിപൂർവമായിട്ടുള്ള കാര്യമാണ്. ചെറിയ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും അനുസരിക്കുവാനായിട്ട്
പഠിപ്പിക്കുന്നുണ്ട്.
ഒരുപക്ഷെ ഇന്ന് ആധുനികമായിട്ട് 6-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ ഒരു വിവർത്തനം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ അനുസരിപ്പിൻ, അങ്ങനെ നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകുവാനായിട്ട് ഇടവരട്ടെ എന്നാണ്. പല ഭവനങ്ങളിലും മക്കളാണ് അവിടെ അധികാരം നടത്തുന്നതായിട്ട് പലപ്പോഴും
കാണാം.
പ്രകൃതിയായുള്ള ദൈവത്തിന്റെ നിയമ നടപടിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്.
Obedience is commanded by God.
മൂന്നാമത്തെ കാരണം, പൗലോസ് അപ്പോസ്തലൻ മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കണം എന്ന് പറയുന്ന കാരണം അനുസരണം എന്നുള്ളത് ഒരു കൽപ്പനയാണ്.
Ephesians 6 verse 2.
എഫേസ്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം.
Honor your father and mother. This is the first commandment with a promise.
നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകും.
Paul is quoting the fifth commandment.
അപ്പോസ്തലനായ പൗലോസ് ഇവിടെ 5-ാം കൽപ്പനയിൽ 5-ാമത്തെ കൽപ്പനയാണ് ഇവിടെ
ഉദ്ധരിക്കുന്നത്. The 10 commandments is taking the fifth commandment. Exodus chapter 20 verse 12.
പുറപ്പാട് പുസ്തകം 20:12 10 കൽപ്പനകളിൽ 5-ാമത്തെ കൽപ്പനയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ധരിക്കുന്നത്.
And there it is written, honor your father and your mother, that your days may be long in the land that the Lord your God is giving you.
നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം.
This is repeated in Deuteronomy chapter 5 verse 16.
ആവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്.
Honor your father and your mother as the Lord your God commanded you, that your days may be long and that it may go well with you in the land that the Lord your God is giving you.
നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെ നിനക്ക് നന്നായിരിപ്പാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക.
This commandment also applies to the New Testament believer.
പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിലും ഈ കൽപ്പന പ്രാവർത്തികമാക്കേണ്ടതുണ്ട്.
Now this does not mean that the Christian is under the law.
അതിന്റെ അർത്ഥം ക്രിസ്തീയ വിശ്വാസികൾ ന്യായപ്രമാണത്തിന് കീഴിലാകുന്നു.
നമ്മൾ
ന്യായപ്രമാണത്തിന്റെ സകല ശാപത്തിൽ നിന്നും ക്രിസ്തുയേശു നമ്മളെ സ്വതന്ത്രരാക്കിയവരാണ്. ന്യായപ്രമാണത്തിന്റെ സകല ശാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ഗലാത്തി ലേഖനം 3:13
Christ redeemed us from the curse of the law by becoming a curse for us, for it is written, cursed is everyone whose hand on a tree.
ഗലാത്തിലേഖനം 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
And then in Galatians 5 verse 1 is we are released from the bondage of the law, from the yoke of the law.
ഗലാത്തിലേഖനം 5:1
For freedom Christ has set us free. Stand firm therefore and do not submit again to a yoke of slavery.
സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും
കുടുങ്ങിപ്പോകരുത്.
നാം ന്യായപ്രമാണത്തിന്റെ ശാപത്തിലോ ബന്ധനത്തിലോ ഇന്ന് നമ്മൾ അടിമയല്ല. എന്നാൽ നീതിപൂർവമായിട്ടുള്ള ന്യായപ്രമാണത്തിന്റെ ആവശ്യങ്ങളൊക്കെയും ദൈവത്തിന്റെ വിശുദ്ധിയാണ്
വെളിപ്പെടുത്തുന്നത്.
ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഒരു വിശ്വാസിയിൽ നൽകിയിരിക്കുന്നു
എന്നുള്ളതിനാൽ
ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും അനുസരിക്കുവാനായിട്ട് കഴിയും. എങ്ങനെ?
Through the power of the Holy Spirit who lives in him.
അവനിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ.
In other words, the Holy Spirit enables us believers to practice those righteous requirements of the law in our day-to-day living.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ നീതിപൂർവമായിട്ടുള്ള ആവശ്യങ്ങളെയൊക്കെ നിവൃത്തിയാക്കുവാനായിട്ട് സഹായിക്കും.
Romans chapter 8 verse 1 to 4.
റോമാലേഖനം 8:1-4 വാക്യം.
There is therefore now no condemnation for those who are in Christ Jesus. For the law of the spirit of life has set you free in Christ Jesus from the law of sin and death. For God has done what the law weakened by the flesh could not do by sending his own son in the likeness of sinful flesh. And for sin, he condemned sin in the flesh in order that the righteous requirements of the law might be fulfilled in us. Look at verse 4. In order that the righteous requirements of the law might be fulfilled in us who walk not according to the flesh but according to the spirit.
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ.
You see, all the Ten Commandments are repeated in the New Testament epistles. Only one is not repeated. Remember the Sabbath day to keep it holy. Apart from that, all the other commandments are repeated in the New Testament so that as believers we can observe and we are expected to observe those commandments.
ശാബത്ത് ദിവസത്തിനെ ആചരിക്കുക എന്നുള്ള കൽപ്പന ഒഴിച്ച് ബാക്കി എല്ലാ 10 കൽപ്പനകളിലെ കൽപ്പനകളും പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി പുതിയ നിയമ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നാം വായിക്കും.
It is just as wrong for a New Testament Christian to dishonor his parents as it was for the Old Testament Jew.
പഴയ നിയമകാലത്തുള്ള യഹൂദന്മാരെ പോലെ തന്നെ പുതിയ നിയമ വിശ്വാസികളായ മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതിരിക്കുന്ന ആദരിക്കാതിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്.
What does it mean to honor your parents?
നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
You see, to honor our parents means much more than simply to obey them.
മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നതുകൊണ്ട് അവരെ അനുസരിക്കുക എന്നുള്ളത് മാത്രമല്ല.
When we were children, when an elderly person walked into the house, we were taught to get up, stand up.
ഞാൻ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് പ്രായമുള്ളവർ ആരെങ്കിലും ഭവനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ അവരെ ബഹുമാനിച്ച് എഴുന്നേൽക്ക് നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
Today when elderly people walk into the home, children will stand upside down.
ഇന്ന് അത് നമുക്ക് കാണുന്നത് തലതിരിച്ചാണ്.
What does it mean to honor your parents? It means to respect them and to love them.
എന്താണ് അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവരെ വേണ്ട രീതിയിൽ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക
എന്നുള്ളതാണ്.
നമ്മെ അവർക്ക് ആവശ്യമുള്ളിടത്തോളം കാലം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നാം നോക്കുവാനായിട്ട്
ആഹ്വാനം.
നാം ജീവിക്കുന്ന ജീവിത രീതിയിലൂടെ അവർക്ക് ബഹുമാനം വരത്തക്കതായിട്ടുള്ള ഒരു ജീവിത നിലവാരം നമുക്കുണ്ടാകും.
Even if your parents are not believers, they are your parents and therefore you owe them love and respect.
നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മയപ്പന്മാർ അവിശ്വാസികളാണെങ്കിൽ പോലും അവര് നിങ്ങളുടെ മാതാപിതാക്കന്മാർ തന്നെയാണ്. അവർക്ക് അവർ നിങ്ങളുടെ സ്നേഹത്തിന് അവരർഹരാണ്, നിങ്ങളുടെ ബഹുമാനത്തിന് അവരർഹരാണ്.
You lose your testimony at home, how can you win your family or relatives to Jesus Christ?
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടേതായിട്ടുള്ള സാക്ഷ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും?
So don't ever be harsh with your parents.
അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ആ നിലയിൽ ആയിരിക്കരുത്.
If they're unbelievers, learn to respect them, learn to honor them.
അവരെ അവിശ്വാസികളാണെങ്കിലും അവരെ സ്നേഹിക്കുവാനും അവരെ ബഹുമാനിക്കുവാനുമായിട്ട് പഠിക്കുക.
Do not disrespect.
അവരെ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കരുത്.
Because if you do so, your very testimony is lost.
അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുകയാണ്.
You need to be a good witness for Jesus Christ in your home.
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു നല്ല സാക്ഷിയായിട്ട് നിൽക്കണം.
So Ephesians 6:2 says, honor your father and mother. This is the first commandment with a promise.
എഫേസ്യലേഖനം 6:3 മലയാളത്തിൽ അത് 3-ാം വാക്യമാണ്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകും.
സോ ഫോർത്ത് റീസൺ വൈ ചിൽഡ്രൻ ഷുഡ് ഒബേ പേരന്റ്സ്.
എന്തുകൊണ്ട് മക്കൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം എന്നുള്ളതിന്റെ 4-ാമത്തെ കാരണം,
ഒബീഡിയൻസ് ടു പേരന്റ്സ്. ലിസൺ കെയർഫുള്ളി, ഒബീഡിയൻസ് ടു പേരന്റ്സ് ബ്രിംഗ്സ് ബ്ലെസിംഗ്.
മാതാപിതാക്കളെ മാരെ അനുസരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും.
സോ ഇഫ് യു വാണ്ട് യുവർ ലൈഫ് ടു ബി ബ്ലെസ്ഡ്,
നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരണമെന്നുണ്ടെങ്കിൽ,
പോൾ ഈസ് സേയിങ് എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 2 ആൻഡ് 3, ഓണർ യുവർ ഫാദർ ആൻഡ് മദർ, ദിസ് ഈസ് ദി ഫസ്റ്റ് കമാൻഡ്മെന്റ് വിത്ത് എ പ്രോമിസ് ദാറ്റ് ഇറ്റ് മേ ഗോ വെൽ വിത്ത് യു ആൻഡ് ദാറ്റ് യു മേ ലിവ് ലോങ് ഇൻ ദി ലാൻഡ്.
നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകും.
സോ ദി ഫിഫ്ത് കമാൻഡ്മെന്റ് ഹാസ് എ പ്രോമിസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്.
5-ാമത്തെ കൽപ്പനയുടെ ഒരു കൂട്ടുചേർപ്പായിട്ടാണ് ഇത് കാണുന്നത്.
എക്സോഡസ് 20:12, that thy days may be long upon this, upon the land which the Lord thy God giveth thee.
പുറപ്പാട് പുസ്തകം 20:12, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഈ ഇത് എഴുതുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ യഹൂദന്മാർ കനാൻ ദേശത്തേക്ക് അവര് പ്രവേശിച്ചിരുന്നില്ല.
സോ ദിസ് പ്രോമിസ് ഈസ് ടെല്ലിംഗ് ദാറ്റ് വെൻ യു എന്റർ ദി ലാൻഡ് ഓഫ് കനാൻ, യു ഓണർ യുവർ പേരന്റ്സ്.
അവരോട് അതുകൊണ്ട് ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങൾ ആ വാഗ്ദത്ത ദേശത്ത് കനാൻ ദേശത്തേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതുണ്ട്.
ആൻഡ് ഇൻ ദി ലാൻഡ് ഓഫ് കനാൻ, ഇൻ ദി ലാൻഡ് വിച്ച് ഈസ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി, ഇൻ ദാറ്റ് ലാൻഡ് യു വിൽ ലിവ് ലോങ്.
പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടെ ജീവിക്കും. ആ വാക്യം അവിടെ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇന്ന് പുതിയ നിയമ വിശ്വാസികൾക്കായിട്ട് അത്
പറഞ്ഞിരിക്കുകയാണ്.
അവിടെ അത് കനാൻ എന്ന ദേശമായിരുന്നുവെങ്കിൽ ഇന്ന് പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന അർത്ഥം വരുന്ന വാക്കാണ്.
Ephesians 6:3, that it may be well with thee and thou mayest live long on the earth.
ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത്.
സോ പോൾ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എർത്ത് ഫോർ ലാൻഡ്.
ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പഴയ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിച്ച ദേശത്തിന് പകരമായിട്ട് ഇവിടെ പുതിയ നിയമത്തിൽ ഭൂമിയിൽ എന്നാണ്
ഉദ്ദേശിച്ചത്.
ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹാനിയോഗപ്രകാരം നമ്മോടുള്ള കൽപ്പന ഭൂമിയുടെ അറ്റത്തോളം നാം പോവുക എന്നാണ്.
സോ വാട്ട് ഈസ് ദി ബ്ലെസിംഗ് ദാറ്റ് ദി ക്രിസ്ത്യൻ ചൈൽഡ് വിൽ റിസീവ് വെൻ ഹി ഓണേഴ്സ് ഹിസ് പേരന്റ്സ്.
എന്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നതിലൂടെ ക്രിസ്തീയ വിശ്വാസികളാകുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്?
ടു തിങ്സ് വിൽ ഹാപ്പൻ.
രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്.
നമ്പർ 1, ഇറ്റ് വിൽ ബി വെൽ വിത്ത് ഹിം.
അവനു തന്നെ അത് അനുഗ്രഹമായി തീരും.
നമ്പർ 2, he will live long on the earth.
ഈ ഭൂമിയിൽ അവൻ ദീർഘായുസ്സോടെ ജീവിക്കും.
Now don't get this wrong.
എന്നാൽ ഇത് തെറ്റിദ്ധരിക്കരുത്.
Paul is not saying that everyone who died, every believer who died young dishonored his or her parents.
ചെറിയ പ്രായത്തിൽ മരണത്തെ അഭിമുഖീകരിച്ചവരൊക്കെ അവരുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതിരുന്നതുകൊണ്ടാണ് അങ്ങനെ ഭവിച്ചതെന്നല്ല പൗലോസ് അതുകൊണ്ട് അർത്ഥം.
Paul is stating a principle.
പൗലോസ് ഇവിടെ മറ്റൊരു തത്വമാണ് പറയുന്നത്.
When children obey their parents in the Lord,
കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിക്കുമ്പോൾ
they will escape a good deal of sin and danger in this earth.
ഈ ഭൂമിയിലെ പാപത്തിന്റെയും അപകടങ്ങളിൽ നിന്നൊക്കെയും അവർക്ക് ഒരു വലിയ രക്ഷ അവർക്കുണ്ടാവും. എന്താണ് ഭവിക്കുന്നത്? വളരെ ക്ഷണികമായിട്ടുള്ള അവരുടെ ജീവിത കാലഘട്ടത്തിന് മുഖാന്തരമായി തീരുന്ന സകലത്തിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് അതിന് അത് ഫലമായി
തീരും.
എന്നാൽ ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ട് മാത്രം ആണ് എന്ന് ചിന്തിക്കരുത്.
യു കാൻ ലിവ് 100 ഇയേഴ്സ് ആൻഡ് യെറ്റ് ബി മിസറബിൾ.
100 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും എന്നാൽ വളരെ മോശമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും.
സോ ലൈഫ് ഈസ് നോട്ട് ഓൺലി മെഷർഡ് ബൈ ദ ലെങ്ത് ഓഫ് ടൈം, ഇറ്റ്സ് ഓൾസോ മെഷർഡ് ബൈ ദ ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസ്.
ദി ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ട് മാത്രം ആയുസ്സിനെ കുറിച്ച് ആയുസ്സിനെ അളക്കരുത്, എന്നാൽ അതിന്റെ ക്വാളിറ്റി എത്രമാത്രം ഗൗരവമായി
എടുക്കും.
വിശ്വാസികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ എന്ത് ഉണ്ടാവും?
God enriches the life of the obedient child.
അനുസരിക്കുന്നതായിട്ടുള്ള മക്കളുടെ ജീവിതത്തിൽ ദൈവം കൂടുതലായിട്ട് സമൃദ്ധിയാക്കി തീരും.
No matter how long he may live on the earth.
ഈ ഭൂമിയിൽ അവൻ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല വിഷയം.
His life will be blessed.
അവന്റെ ജീവിതം വളരെ അനുഗ്രഹീതമായി തീരും.
Why?
എങ്ങനെ?
You see, the opposite is sin will always rob us.
പാപം,
sin is not going to enrich us, sin will always rob us.
പാപം ഒരിക്കലും നമ്മെ അഭിവൃദ്ധിപ്പെടുത്തുകയല്ല, നമ്മെ കൂടുതലായിട്ട് നമ്മിൽ നിന്നും എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് പലപ്പോഴും ചെയ്യുന്നത്.
The thief comes only to steal and to kill and to destroy. John chapter 10 verse 10, the devil is exposed by Jesus and Jesus talks about the devil and he says he's a thief. He comes only to steal and to kill and to destroy. When you listen to him, you sin. And when you sin, what happens? Your life is not enriched. You lose out on life.
യോഹന്നാന്റെ സുവിശേഷം 10:10 കർത്താവായ യേശുക്രിസ്തു സാത്താനെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കള്ളൻ എന്ന നിലയിലാണ് അവൻ മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനുമായിട്ടാണ് വരുന്നത്. അവനെ അന്ന് അനുസരിക്കുന്നുണ്ടെങ്കിൽ പാപം നിങ്ങളുടെ ജീവിതത്തെ ആ നിലയിലാക്കി കളയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കും. അനുസരണം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അഭിവൃദ്ധിയാണ് നൽകുന്നത്. അതുകൊണ്ട് ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം എത്രയും നേരത്തെ അവന്റെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുവാനായിട്ട് പഠിക്കണം.
Not only because they are his parents,
അവന്റെ മാതാപിതാക്കന്മാരായതുകൊണ്ട് മാത്രമല്ല,
also because God has commanded that to happen.
അങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്.
You see, disobedience to parents is actually rebellion against God.
മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തോടുള്ള മറുതലിപ്പാണ്.
And that's the sad situation in homes today. And that's the result today in the situation in society. What we see today in society is the result of disobedience, rejecting God's word.
ഇതാണ് ഇന്ന് പല ഭവനങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് അത് സമൂഹത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും.
അതിന്റെ
ഈ ഭൂമിയിൽ ഇന്ന് ഇത്രമാത്രം പൈശാചികമായിട്ടുള്ളത് പ്രവൃത്തികളൊക്കെ കടന്നു വരുവാനുള്ള കാരണം എന്താ?
Because people are rejecting the light, they love darkness more than they love light.
എന്തെന്നാൽ മനുഷ്യർ ഇന്ന് വെളിച്ചത്തെക്കാൾ കൂടുതൽ ഇരുളിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട്.
And what is the result?
അതിന്റെ ഫലം എന്താണ്?
Let's read Romans chapter 1 verses 28 to 30. You see the results.
അതിന്റെ ഫലം എന്താകുന്നു എന്നുള്ളത് റോമാലേഖനം 1:28-30 വരെയുള്ള വാക്യങ്ങൾ.
When man rejects God, this is what happens in his life.
മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളയുമ്പോൾ ഇതാണ് ഭവിക്കുന്നത്.
And since they did not see fit to acknowledge God, God gave them up to a debased mind to do what ought not to be done. They were filled with all manner of unrighteousness, evil, covetousness, malice. They are full of envy, murder, strife, deceit, maliciousness. They are gossips, slanderers, haters of God, insolent, haughty, boastful, inventors of evil. And look at the final thing is said there, disobedient to parents.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഇന്നത്തെ ലോകത്തിൽ നാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ
കാര്യങ്ങളാണ്.
ഇത് അന്ത്യകാലത്തിന്റെ
അന്ത്യകാലഘട്ടമാകും.
അന്ത്യകാലഘട്ടത്തിന്റെ തുടക്കമാണ് നാം ഇപ്പോൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്.
തിമോത്തിയസ് എഴുതുന്ന രണ്ടാം ലേഖനം മൂന്നാം അധ്യായം
വേഴ്സസ് 1 ടു 2
ഒന്ന് രണ്ട് വാക്യം.
This is what we read and this is actually you pick up the newspaper or you see the television, you will see the news in the television. This is what is happening.
ഇത് സംഭവിക്കുന്നത് നമ്മൾ ഇന്ന് ദിനപത്രങ്ങളിലും ടി വി മാധ്യമങ്ങളിലൂടെയും ന്യൂസിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ
കാര്യങ്ങളാണ്.
വേദപുസ്തകം അത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യാഖ്യാനിക്കുന്നു. തിമോത്തിയസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് രണ്ട്
വാക്യം. Disobedient to their parents, ungrateful, unholy.
അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരുമായി. പ്രകൃതിയാൽ ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥതയുള്ളവനാണ്. അത് വസ്തുതയാണ്.
I have only one daughter.
പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു മകളേ ഉള്ളൂ.
And she had a lot of toys.
ചെറിയ
not much money but we would make toys, you know. We could out of the little that we had we would make some toys for
her. ഉണ്ടായിരുന്ന അതിൽ നിന്നൊക്കെ അവൾക്ക് വേണ്ടി ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ
ഉണ്ടാക്കിക്കൊടുത്തു. She had a toy basket when she was Sarahana's age. Yeah, she had a toy basket full of toys.
അവൾ വളരെ ചെറുതായിരുന്നപ്പോൾ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടുവെക്കുവാനായിട്ട് ഒരു ബാസ്കറ്റ്
ഉണ്ടായിരുന്നു.
പാസ്റ്ററിന്റെ ഒരു സുഹൃത്ത് അതേ പ്രായത്തിലുള്ള അവന്റെ മകളുമായിട്ട് വീട്ടിൽ വന്നു.
സോ ദിസ് ബാസ്കറ്റ് ഓഫ് ടോയ്സ് വാസ് ടേക്കൻ ഔട്ട് സോ ദാറ്റ് ബോത്ത് ഓഫ് ദം കുഡ് പ്ലേ.
ഈ കളിപ്പാട്ടങ്ങൾ വെച്ചിരുന്നതായിട്ടുള്ള ബാസ്കറ്റ് പുറത്തെടുത്തു അവർ രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുവാനായിട്ട്.
As soon as the other girl took one of her toys, my daughter started screaming.
മറ്റേ കുട്ടി ആ ബാസ്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എടുക്കുന്ന ആ നിമിഷം തന്നെ പാസ്റ്ററിന്റെ മകൾ വളരെ അലറി കരയുമായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട്
അവളുടേതായിട്ടുള്ള
കളിപ്പാട്ടം എടുക്കുന്നതായിട്ടുള്ള ആ നിമിഷം തന്നെ വളരെ ഗൗരവത്തോടെ അലറി
കരയുമായിരുന്നു.
എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രകൃതിയാൽ ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം
സ്വാർത്ഥതയുള്ളവരാണ്.
പാപം പ്രകൃതമുള്ള സ്വഭാവത്തോടു കൂടിയാണ് നാം ജനിച്ചിരിക്കുന്നത്. അത് ആ പ്രകൃതം എപ്പോഴും അത്
വെളിപ്പെടുത്തും.
ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ എന്ന രീതിയിൽ അവരെ അവളെ അല്ലെങ്കിൽ അവനെ കള്ളം പറയുവാൻ പഠിപ്പിക്കേണ്ടതായിട്ടില്ല. സ്വാഭാവികമായിട്ട് അവനെ സത്യം പറയുവാനായിട്ടാണ് മക്കളെ പലപ്പോഴും നമുക്ക് പഠിപ്പിക്കേണ്ടി വരുന്നത്. എന്നാൽ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് അവൾ അല്ലെങ്കിൽ അവൻ കള്ളം പറയുവാൻ
തുടങ്ങും.
ശരിയോ തെറ്റോ?
Because we are born with a nature which is sinful.
നമ്മൾ പാപപ്രകൃതമുള്ള സ്വഭാവത്തോടു കൂടിയാണ് നാം ജനിച്ചിരിക്കുന്നത്.
And that nature is manifest.
ആ പ്രകൃതം എപ്പോഴും അത് വെളിപ്പെടുത്തും.
So by nature a child is selfish.
പ്രകൃതിയാൽ അതുകൊണ്ട് ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥതയുള്ളവനായിരിക്കും.
Adults also selfish because adults are still childish. Even though they are adults, the nature is still there.
പ്രായം ആയി കഴിഞ്ഞാലും ആ പ്രകൃതം അതുപോലെ തന്നെ ഉള്ളിൽ
നിൽക്കുകയാണ്.
അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു പുതിയ പ്രകൃതം
ആവശ്യമായത്.
അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകേണ്ടത്. ദൈവത്താൽ ഒരു പുതിയ ഹൃദയം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ നാം ഇപ്പോൾ പഠിച്ച ഈ ഭാഗത്തെ കുറിച്ചും അപ്പയമ്പന്മാരെ ബഹുമാനിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല.
When you receive a new nature because you trust Jesus,
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ട് ഒരു പുതിയ പ്രകൃതം നിങ്ങൾക്ക് ലഭിക്കുന്നു
എന്നുള്ളതാണ്.
അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുകയും
and you will be able to do the righteous deeds that the law requires of you. The righteous requirements of the law you will be able to do by the power of the Holy Spirit who lives in you.
ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന ദൈവത്തിന്റെ നീതിയൊക്കെ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് നിവർത്തിക്കുവാനായിട്ട്
കഴിയും.
ഒരു പുതിയ പ്രകൃതം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്
പിതാക്കന്മാരോടാണ്.
ആ കാര്യം നമുക്കിവിടെ ആരംഭിക്കുകയും അപ്പോൾ തന്നെ അത് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. എന്തുകൊണ്ടാണ് അത് ആവശ്യമായിട്ട് വരുന്നത്? അവര് സ്വാർത്ഥത കുഞ്ഞുങ്ങൾ സ്വാർത്ഥതയുള്ളവരായതുകൊണ്ട് അവര് മറുതലിപ്പിലേക്ക് പോകുവാനായിട്ട് സാധ്യതയേറെ. അതുകൊണ്ട് മക്കളെ പത്യോപദേശത്തിൽ വളർത്തി എടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്.
ഇന്ന്
ആധുനിക കാലഘട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ ഇന്ന് ഐപാഡും മൊബൈൽ ഫോണും ഒക്കെയുമായിട്ടാണ് വളർന്നു
വരുന്നത്.
സംസാരിക്കുവാൻ പോലും തുടങ്ങാത്തതായുള്ള ഒരു കുഞ്ഞു പൈതൽ ഇന്ന് ഇന്റർനെറ്റ് മൊബൈൽ ഫോണിലൂടെ ഇന്റർനെറ്റിലേക്ക്
കയറുവാനായിട്ട്.
പിതാവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ച് അതിന്റെ ലോക്ക് മാറ്റി ഇന്റർനെറ്റിലേക്ക് കടന്ന് അവന് താല്പര്യമുള്ള ഗെയിമിലേക്ക് കടക്കുവാനായിട്ട് സംസാരിക്കുന്ന ആ പ്രായം എത്തുന്നതിന് മുമ്പേ ഒരു പൈതൽ ഇങ്ങനെ ചെയ്തതായിട്ട് പാസ്റ്റർ അതിന്റെ സാക്ഷിയാണ്. അവൻ സംസാരിക്കുവാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്റർനെറ്റിൽ കയറി കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള കഴിവ് അവനുണ്ട്. അവര് എല്ലാത്തിന്മേലും അവൻ നിയന്ത്രണമുള്ളവനാണ് എന്നുള്ള നിലയിലാണ് അവന്റെ ജീവിതം.
But it's getting more and more difficult to control them.
എന്നാൽ മക്കളെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്.
If you read the scriptures, you read the Bible, you will find the sad results of parents who have neglected their children.
ദൈവവചനം നാം വായിക്കുമ്പോൾ മക്കളെ കുറിച്ച് വളരെ കരുതലില്ലാതെ മാതാപിതാക്കളാൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ കാണുവാൻ
കഴിയും.
ഒന്നുകിൽ മാതാപിതാക്കന്മാർ അവരുടെ മുമ്പാകെ ഒരു തെറ്റായ
മാതൃകയുള്ളവരായിരുന്നിരിക്കും,
അല്ലാത്ത പക്ഷം അവരെ ശരിയായ ശിക്ഷയിൽ വളർത്തിയെടുക്കുവാനായിട്ട് അവരെ കഴിഞ്ഞില്ല എന്ന്. ഡേവിഡിന്റെ ജീവിതത്തെ പരിശോധിക്കുകയാണെങ്കിൽ തന്റെ മകനായ അബ്സോലോമിനെ വളരെ ലാളിച്ച് ദാവീദ് ചെയ്തത്. അതിലൂടെ ഒരു തെറ്റായ മാതൃകയാണ് ദാവീദ് കാണിച്ചത്. അതിന്റെ ഫലം എന്തായി തീർന്നു? വളരെ ദുഃഖകരമായിട്ടുള്ള
അവസാനമായിരുന്നു.
വസ്തുതകളെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം.
The Bible says your sin will find you out.
ദൈവവചനം പറയുന്നത് പാപം നിങ്ങളെ കണ്ടെത്തുമെന്നാണ്.
So the Bible does not hide the failures of people who have sinned.
പാപം ചെയ്തവരായിട്ടുള്ള അവരുടെ പരാജയങ്ങളെ ഒന്നും ദൈവവചനം മൂടി വെക്കുന്നില്ല.
In fact, the Bible exposes it.
അത് ദൈവവചനം അത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
Eli.
ഏലി പുരോഹിതൻ.
Who was a priest in Israel.
ഇസ്രായേലിന്റെ പുരോഹിതനായിരുന്ന ഏലി.
He failed to discipline his sons.
അവരുടെ മക്കളെ ശിക്ഷിച്ചു വളർത്തുന്നതിൽ പരാജിതനായിരുന്നു.
What happened?
അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി?
They brought disgrace to his name.
അവന്റെ പേരിന് കളങ്കമുണ്ടാക്കി. ഇസ്രായേൽ ദേശത്തിന് തന്നെ വലിയൊരു പരാജയം അവരെ ഉണ്ടാക്കി വെച്ചു.
Look at in the latter years you will see Isaac. He pampers Esau.
പിന്നീട് വരുമ്പോൾ നാം കാണുന്നത് ഇസാക്ക് ഏശാവിനെ ലാളിക്കുന്നതായിട്ടാണ്.
And his wife Rebecca she shows favoritism to Jacob.
ഇസാക്കിന്റെ ഭാര്യ റെബേക്ക യാക്കോബിനോട് പക്ഷാഭേദം കാണിച്ചു.
What is the result?
അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി?
A divided home.
ആ ഭവനം രണ്ടായി തീർന്നു.
You find Jacob is showing favoritism to Joseph.
യാക്കോബ് യോസഫിനോട് പക്ഷാഭേദം വായിക്കുന്നു.
And then we find God providentially rescues Joseph and makes a man out of him.
എന്നാൽ ദൈവം തന്റെ വലിയ പ്രവൃത്തിയിൽ യോസഫിനെ രക്ഷിച്ച് മിസ്രയീമിന്റെ അധിപതിയാക്കുന്നതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കും.
So then now the second half of Ephesians you will find Paul is speaking to the fathers.
എഫേസ്യലേഖനം നാം പഠിച്ച ഭാഗത്തിന്റെ രണ്ടാം ഭാഗത്തിൽ പിതാക്കന്മാരോടാണ് പൗലോസ് അപ്പോസ്തലൻ
സംസാരിച്ചത്. What responsibilities, the several responsibilities the father has towards his children.
അതിന്റെ മക്കളോട് ഒരു പിതാവെന്ന നിലയിൽ ഉള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് എത്രമാത്രം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രബോധിപ്പിക്കും.
We looked at four reasons why children should obey parents.
നാം മക്കൾ എന്ന നിലയിൽ അമ്മയപ്പന്മാരെ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള നാല് കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചു.
God willing, next Sunday we will see why. What are the responsibilities of the father?
ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച പിതാക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.